Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. തപസ്സുകാലം മൂന്നാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13 അധ്യായം 1-9 വരെ വാക്യങ്ങൾ.
ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയരെയുംകാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സിലോഹായിലെ ഗോപുരമിടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 അന്ന് ജെറുസലമിൽ വസിച്ചിരുന്ന എല്ലാവരെയുംകാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാനതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക.
ഇന്നത്തെ സുവിശേഷത്തിൽ ശരിക്കു പറഞ്ഞാൽ 2 ദുരന്തങ്ങൾ ഈശോ ചൂണ്ടിക്കാട്ടുന്നതാണ്. അന്നത്തെ കാലത്ത് സംഭവിച്ച 2 ദുരന്തങ്ങൾ. ഒന്ന്, പീലാത്തോസ് ഗലീലയക്കാരെ കുറേ പേരെ കൊന്നു വധിച്ചു. 2, ഒരു പ്രകൃതി ദുരന്തമാണ്. ശീലോഹായിയുടെ ഗോപുരം ഇടിഞ്ഞു വീണ് 18 മരിച്ചു. ഈ 2 ദുരന്തങ്ങൾ, ഒന്ന് പ്രകൃതി ദുരന്തം, ഒന്ന് മനുഷ്യൻ ഉണ്ടാക്കിയ ദുരന്തം, എന്നിട്ട് ഇത് രണ്ടും ഉദ്ധരിച്ചുകൊണ്ട് ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്. സാധാരണഗതിയിൽ നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ പ്രതികരണത്തിലും സംഭവിക്കാറുള്ളത് തന്നെ. പ്രകൃതി ദുരന്തം വരുമ്പോൾ എന്താണ് സ്വാഭാവിക പ്രതികരണം? ഈശോ ചോദിക്കുന്നു, തേ, അവർ ഗലീലിയക്കാരെ പീലാത്തോസ് കൊന്നത്, അങ്ങനെ വധിക്കപ്പെട്ടവർ അവിടെയുള്ള മറ്റുള്ളവരെല്ലാവരെയും കാൾ പാപികളായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നു? ശീലോഹായിൽ മരിച്ചവർ ബാക്കിയുള്ളവരെക്കാൾ പാപികളായിരുന്നു, അവരുടെ കുറ്റം കൊണ്ട് അതിനുള്ള ശിക്ഷയാണെന്ന് വിചാരിക്കുന്നു? ഇതാണ് പലപ്പോഴും ദുരന്തം സംഭവിക്കുമ്പോൾ നമുക്ക് അതിനൊരു ന്യൂസ് വാല്യൂവാണ് നമുക്കുള്ളത്. എന്നിട്ടോ, എന്നിട്ട് പറ്റുമെങ്കിൽ കുറ്റപ്പെടുത്തൽ. ഇതുതന്നെയല്ലേ അടുത്ത കാലത്ത്, അല്പം മുമ്പ് ചെന്നൈയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ നമ്മൾ കേട്ടില്ലേ, ന്യൂസ് വാല്യൂ ഉണ്ടായിരുന്നു, പലരും സംസാരിച്ചതാണ്. ഏത് മുല്ലപ്പെരിയാറിൻ്റെ ബുദ്ധിമുട്ട് തമിഴ്നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റാഞ്ഞത് ഇപ്പോൾ മനസ്സിലാക്കും. ഒരുതരം കുറ്റപ്പെടുത്തലും കൈ ചൂണ്ടലും പഴിചാരലും, ഏത് ദുരന്തവും വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യൻ്റെ പ്രതികരണമാണ്. ഇവിടെ ഈശോ അതിനോടാ പറയുന്നത്, തേ, നിങ്ങൾ വിചാരിക്കുന്നു അവർ പാപികളായി നിങ്ങളെക്കാളും ബാക്കിയുള്ളവരെക്കാൾ, അല്ല, അതല്ല ഒരു ദുരന്തത്തിൻ്റെ മെസ്സേജ്. എന്നിട്ട് ഈശോ എന്നാ പറയുന്നത്, ദുരന്തത്തിൻ്റെ മെസ്സേജ് അവർക്കല്ല, നിങ്ങൾക്കാണ്. എന്ത്? മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിന്റെ ചുറ്റിലും നടക്കുന്ന മനുഷ്യൻ്റെ സങ്കടങ്ങൾ, ദുരന്തങ്ങൾ, അതിലൊക്കെ ദൈവം നിനക്കൊരു സന്ദേശം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഈശോ പറയുന്നത്, ഈ 2 സംഭവത്തിലും നിങ്ങൾക്ക് ഒരു സന്ദേശം ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തിന്? നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉള്ള ഒരു സന്ദേശം. ഇത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? നിന്റെ ചുറ്റിലും നടക്കുന്ന സംഭവങ്ങളിലെല്ലാം ദൈവം നിനക്കൊരു സന്ദേശം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. പോരാ, നിന്റെ ചുറ്റിലും നടക്കുന്ന സംഭവങ്ങളിലൂടെ ദൈവം നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സന്ദേശം വായിക്കാനാവുന്നുണ്ടോ? ഇതാണ് ഈശോ ചോദിക്കുന്ന ചോദ്യം. വായിക്കാനാവുന്നുണ്ടെങ്കിലേ, അത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ നിന്റെ ജീവിതം മെച്ചപ്പെടുള്ളൂ. നിന്റെ ചുറ്റും നടക്കുന്നതെല്ലാം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന സന്ദേശങ്ങളാണ്. നിന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ, അത് മാനസാന്തരം, മനസ്സ് മാറാൻ, നിന്റെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ ചൂണ്ടുപലകളാണ് നിന്റെ ചുറ്റും നടക്കുന്നത്. ഒരു കഥ, അതായത് ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ തണുപ്പിൽ വിശന്ന് വിറയ്ക്കുന്ന ഒരു തെരുവ് ബാലനെ കണ്ടു. അവയ്ക്ക് സങ്കടമായി. സങ്കടമായിട്ട് മനസ്സിൽ പ്രതിഷേധമായി. എന്തേ, ദൈവത്തോട് തന്നെ പ്രതിഷേധം. എന്തേ ഈ കുഞ്ഞിനെ ഇങ്ങനെ സൃഷ്ടിച്ചു, പോരാ, ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചു. എന്തേ ഇത്തരം പ്രശ്നങ്ങൾക്ക് തമ്പുരാനെ നീ ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല? പ്രതിഷേധത്തോടെ, ശൗര്യത്തോടെ ചോദിച്ചു. ഒരു ഉത്തരവും ഉണ്ടായില്ല. അന്ന് രാത്രി അവൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ അവനൊരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ ദൈവം ഇവനോട് പറയുകയാണ്, ദേ നീ കണ്ട തെരുവ് ബാലനില്ലേ, തണുപ്പിൽ വിശന്ന് വിറച്ച് ഇരിക്കുന്ന തെരുവ് ബാലൻ, അവന് ആ പ്രശ്നത്തിന്, ആ കുഞ്ഞിൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ആ പരിഹാരമാണ് നീ. നമ്മുടെ ചുറ്റിലും നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യൻ്റെ നൊമ്പരങ്ങളിൽ, മനുഷ്യൻ്റെ വേദനകളിൽ, അതിലൊക്കെ ദൈവം എനിക്ക് വേണ്ടി ഒരു സന്ദേശം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. പോരാ, ചുറ്റും നടക്കുന്ന സംഭവങ്ങളിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. അത് കേൾക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ? അതൊരു വലിയ ശ്രദ്ധയാണ് അതിന് വേണ്ടത്. എൻ്റെ ചുറ്റും നടക്കുന്ന, എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതങ്ങളിൽ നടക്കുന്ന എല്ലാ ദുഃഖത്തിനും എല്ലാ ദുരന്തത്തിനും ദൈവം അതിലൂടെ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അത് കേൾക്കാനുള്ള മനസ്സിൻ്റെ ശ്രദ്ധ, ഹൃദയത്തിൻ്റെ ഏകാഗ്രത, അതുണ്ടാകുമ്പോഴാണ് എൻ്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നത്. ഗലീലിയായിൽ പീലാത്തോസ് കൊന്നവർ, ആ സംഭവത്തിൽ തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരു സന്ദേശമുണ്ടെന്നാണ് ഈശോ പറഞ്ഞത്. അതുപോലെ തന്നെ ശീലോഹായിൽ ഗോപുരമിടിഞ്ഞു വീണവരുടെ കാര്യത്തിലും നിനക്ക് വേണ്ടി തമ്പുരാൻ ഒരു സന്ദേശം ഒരുക്കി വച്ചിരിക്കുന്നു. അത് വായിച്ചറിയുക. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഉടനെ വരുന്ന വചനഭാഗത്ത് ഒരാൾ മരം നട്ടു, ഫലമുണ്ടായില്ല. വീണ്ടും അത് വെട്ടിക്കളയാനായിട്ട് കർഷകൻ പറയുമ്പോൾ എന്താണ് ആവശ്യപ്പെടുന്നത്? ഞാൻ ഒരു വർഷം കൂടെ ചുവട് കിളച്ച് വളവിടട്ടെ. ശരിക്കു പറഞ്ഞാൽ ഈ ചുവടുകളെയും വളമിടിയിലുമാണ് ദൈവം ഓരോ ദിവസവും എൻ്റെ ചുറ്റിലുമുള്ള സംഭവങ്ങളിൽ കൂടെ എനിക്ക് തരുന്നത്. എന്തിന്? ഫലം പുറപ്പെടുവിക്കാൻ. ഫലം പുറപ്പെടുവിക്കാനായിട്ട് ദൈവം തരുന്ന വളവും വെള്ളവുമാണ്. അത് തിരിച്ചറിയാൻ, ആ വളവും വെള്ളവും സ്വീകരിക്കാൻ, അതനുസരിച്ച് ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയട്ടെ. ശരിക്കു പറഞ്ഞാൽ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു രണ്ട് വർഷക്കാലം വളരെ നിഗൂഢമായിരുന്നു, അധികം രേഖപ്പെടുത്താത്തതാണ്. 1990 മുതൽ 1992 വരെ അദ്ദേഹം കൊർദോവായിൽ, ശരിക്കു പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ശിക്ഷിക്കപ്പെട്ട് അവിടെ കഴിയുകയാണ്. അദ്ദേഹത്തിന് മുമ്പുള്ള പ്രൊവിൻഷ്യൽ കാലഘട്ടത്തിലെ ചില തീരുമാനങ്ങളുടെ പരിണതഫലമായിട്ട് അങ്ങനെ കഴിയുമ്പോൾ അവിടെ പ്രത്യേക തസ്തികയൊന്നുമില്ലായിരുന്നു. അങ്ങനെ തസ്തികയൊന്നുമില്ലാതെ, ജോലിയൊന്നുമില്ലാതെ ഏകാന്തതയിൽ രണ്ടു വർഷം കഴിയുക, അങ്ങനെ കഴിഞ്ഞ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തെ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് CNN എഡിറ്റർ പോയി അവിടെ അക്കാലത്ത് കൂടെ താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സഹസന്യാസിമാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട്, കൂടെ ജീവിച്ചവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തെ മറ്റുള്ളവർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ രാത്രി എന്നാണ്. ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം മൗനത്തിലും ഏകാന്തതയിലുമായിരുന്നു. കൂട്ടുകാരനായിരുന്ന വയോവൃദ്ധികനായ ഈശോസഭക്കാരൻ പറയുന്നത് താൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നുവെന്ന് ബെർഗോളിയോയ്ക്കറിയായിരുന്നു. അങ്ങനെ കഴിഞ്ഞുകൂടിയോ പിതാവ് ബെർഗോളിയോ പിന്നീട് ബോണസ് അയേഴ്സിലായിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ ഇതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏകാന്തതയിലേക്ക്, ഒറ്റപ്പെടുത്തലിലേക്ക്, പരാജയത്തിലേക്ക് പോകേണ്ടി വന്നു. ഇദ്ദേഹത്തെ കണ്ടു. അപ്പോൾ ഇദ്ദേഹം കൊടുത്തൊരു ഉപദേശമുണ്ട്. കൂട്ടുകാരനോട് പറഞ്ഞു, രാഷ്ട്രീയക്കാരനോട്, നിന്റെ നാട് കടത്തൽ നീ ജീവിച്ചു തീർക്കണം, എങ്കിലേ കൂടുതൽ ആർദ്രതയോടെ ജനത്തെ സേവിക്കാനായി തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ. ഏത് സംഭവത്തിലും ദൈവം എനിക്ക് വേണ്ടി ഒരു സന്ദേശം, ഒരു ക്ഷണം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. അത് തിരിച്ചറിയുക. എന്തിനാ? മാനസാന്തരപ്പെടാൻ. ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ, കൂടുതൽ നന്മയുണ്ടാകാൻ, എൻ്റെ ജീവിതത്തിലെ കൂടുതൽ ദൈവികമായ അനുഗ്രഹമുണ്ടാകാൻ. ഇതാണ് ഈശോ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത്. പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ ഈ വലിയ ക്ഷണം സ്വീകരിക്കാൻ എനിക്ക് കൃപ തരിക. എൻ്റെ ചുറ്റിൽ എൻ്റെ സ്വന്തപ്പെട്ടവരുടെയും എൻ്റെ സുഹൃത്തുക്കളുടെയും അല്ലാത്തവരുടെയും ജീവിതങ്ങളിൽ നടക്കുന്ന എല്ലാ നൊമ്പരങ്ങളിലും സങ്കടങ്ങളിലും ദുരന്തങ്ങളിലും അതിലൂടെയൊക്കെ നീ എന്നോട് സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ, നിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ, എന്താണ് നീ എന്നോട് പറയുന്നത്, എന്താണ് നീ എന്നോട് ആവശ്യപ്പെടുന്നത്, അത് തിരിച്ചറിയാനും അതനുസരിച്ച് എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താനുമുള്ള കൃപ യേശുവേ തരണമേ. ആമേൻ.
ശ്വാസത്തിലും ഒരു വിടാനായി നാവിൽ തിരുനാമം എപ്പോഴും കരുതി വയ്ക്കും. ആത്മീയ സന്തോഷം ആസ്വദിക്കാനായി പാപസുഖം ഞാൻ പരിത്യജിക്കും. ഓരോ ശ്വാസത്തിലും
ഗാനമാലപിച്ചത് രാധിക തിലകാണ്. രചന ഫാദർ മൈക്കിൾ പനച്ചിഗൽ വി സി. സംഗീതം സണ്ണി സ്റ്റീഫൻ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് കാരുണികൻ പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപർ ഫാദർ ജേക്കബ് നാലുപറ പങ്കുവച്ച തപസ്സുകാലം മൂന്നാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.